2022 ഒക്ടോബർ 2 ഞായറാഴ്ച കേരള കൗമുദി ഈ പേപ്പറിന്റെ എഡിറ്റോറിയൽ പേജിൽ നിന്ന് വായിക്കുന്നത് ആർ സ്മിതാദേവി. AICCയും ജാലിയൻവാലാബാഗും. വാരവിശേഷത്തിൽ ദ്രോണർ എഴുതുന്നു, മപ്പണ്ണ മല്ലികാർജ്ജുന ഖാർഗേജിയും ശശി തരൂർജിയും ഏറ്റുമുട്ടാൻ പോവുകയാണ്. സംഗതി കോൺഗ്രസ് ആണ്, അതുകൊണ്ട് ആർക്കും എപ്പോൾ വേണമെങ്കിലും എന്തും സംഭവിക്കാമെന്ന് പറയുന്നവരുണ്ട്. ഖാർഗേജിയോട് കളി വേണ്ടെന്ന് പറയുന്നവർ ശശിജിയെ ഉപദേശിക്കാൻ നടക്കുന്നുണ്ട്. പക്ഷേ ഭയം വേണ്ട, ജാഗ്രത മതിയെന്നാണ് KC വേണുഗോപാൽജി തൊട്ട് ഇങ്ങോട്ടുള്ള പലരും ശശി തരൂർജിയെ പ്രത്യേകമായി ഉപദേശിച്ചിരിക്കുന്നത്. കോൺഗ്രസ് പ്രസിഡന്റായി മത്സരിക്കാൻ ഒരാളെ കണ്ടെത്താൻ ശരിക്കും പറഞ്ഞാൽ ആഗോള ടെൻഡർ വരെ വിളിക്കാനുള്ള പരിപാടിയിൽ സോണിയജിയുടെ ഇംഗിതപ്രകാരം KC വേണുഗോപാൽജി ഏർപ്പെട്ടു വരികയായിരുന്നു. ആദ്യം നടത്തിയത് കോഴിക്കോട്ടെ അങ്ങാടിയിൽ പോയി ഒരു വിളംബരം പുറപ്പെടുവിക്കലായിരുന്നു. അത് കാലഹരണപ്പെട്ട ഏർപ്പാടായിരുന്നു. അവിടെ നിന്നുകൊണ്ട് വേണുഗോപാൽജി ചെണ്ടകൊട്ടി വിളിച്ചറിയിച്ചിട്ടും ഒരാൾ പോലും കേൾക്കുകയോ കേട്ടിട്ടും തിരിഞ്ഞു നോക്കുകയോ ഉണ്ടായില്ല. അത് കഴിഞ്ഞ് നായനാർ സഖാവ് പറയാറുള്ളതുപോലെ കടലാസിൽ ആളിനെ ആവശ്യമുണ്ട് എന്ന പേരിൽ പരസ്യം കൊടുത്തു നോക്കി. പരസ്യം കണ്ടാൽ രമേശ് ചെന്നിത്തലാജിയോ MM ഹസൻജിയോ എങ്കിലും വന്ന് ഒരപേക്ഷ കൊടുക്കുമെന്നാണ് കരുതിയത്. പക്ഷെ അവരും ഒരുമാതിരി നിർമ്മമരായി ഇരിക്കുകയാണുണ്ടായത്. ആരും അടുക്കാതെ വന്നതിനെ തുടർന്ന് രാജസ്ഥാനിൽ നിന്ന് സിംഹം അശോക്ജി ഗലോട്ട്ജിയെ രായ്ക്ക് രാമായണം പൊക്കിയെടുത്ത് കൊണ്ടുവരികയുണ്ടായി. കിഡ്നാപ്പിംഗ് ആയിരുന്നു. അതിന് സോണിയാജി മുതൽ രാഹുൽജി വരെയുള്ളവർ ഒരുമാതിരിപ്പെട്ട ഖലാസിമാരുടെയൊക്കെ സഹായം അഭ്യർത്ഥിച്ചതായാണ് ദ്രോണർക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. രഹസ്യമായി ആ ഏർപ്പാടുകൾ ഉണ്ടാക്കിയത് വേണുജിയാണ്. ഗലോട്ട്ജിയെ ഒറ്റയ്ക്ക് എടുക്കുക ഖലാസികൾക്ക് പോലും പ്രയാസമായിരുന്നു. കർണന്റെ കവചകുണ്ടലം പോലെയൊരു സംഗതി ഗലോട്ട്ജിയിൽ ഒട്ടിപ്പിടിച്ചു കിടക്കുന്നുണ്ടായിരുന്നു. അതൊരു സിംഹാസനമായിരുന്നെന്ന് ഒന്ന് രണ്ട് ഖലാസികളോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു തന്നു. ആ സിംഹാസനത്തിൽ നിന്ന് ഗലോട്ട്ജിയുടെ പൃഷ്ഠഭാഗം ഇളക്കി മാറ്റിയെടുത്തു കൊണ്ടുവരാൻ അവർ പരമാവധി അധ്വാനിച്ചു നോക്കി. അധ്വാനമേ സംതൃപ്തി എന്ന പരസ്യവാചകം പറയാൻ മാത്രമാണ് അവർക്ക് സാധിച്ചത്. ഗലോട്ട്ജിയോ അദ്ദേഹത്തിന്റെ സിംഹാസനമോ ഏതെങ്കിലും ഒന്നു മാത്രമായി ഇളക്കിക്കൊണ്ടുവരാൻ സാധിച്ചില്ല. മല്ലികാർജ്ജുന ഖാർഗേജിയെ രാജസ്ഥാനിലേക്ക് പറഞ്ഞു വിട്ടുനോക്കി. പടപേടിച്ച് പന്തളത്ത് പോയപ്പോൾ പന്തളം ബാലന്റെ ഗാനമേള കണ്ട് മടങ്ങിയെന്നാണ് ഖാർഗേജി രാജസ്ഥാനിൽ പോയിട്ട് തിരിച്ചു വന്ന ശേഷം സോണിയാജിയോട് ബോധിപ്പിച്ചത്. അങ്ങനെ ആശ്രമം വൃഥാവിലായി. രാജസ്ഥാനിലെ മുഖ്യമന്ത്രി കസേര വേണോ AICC പ്രസിഡന്റിന്റെ കസേര വേണോ എന്ന ചോദ്യത്തിന് മുന്നിൽ പകച്ചു നിന്നുപോയി ഗലോട്ട്ജി എന്നും ചിലരെല്ലാം പറയുന്നുണ്ട്. ശരിക്കും അങ്ങനെയായിരുന്നില്ല. പകപ്പ് ഗലോട്ട്ജിക്ക് ഉണ്ടാവാറില്ല. ഗലോട്ട്ജിയെ ഇനി ആ കസേരയിൽ നിന്ന് ഒരു വിധത്തിൽ ഇളക്കി മാറ്റി എന്ന് കരുതുക. പിന്നീട് ആ കസേരയ്ക്ക് എന്താണ് സംഭവിക്കുക? ആ ഭാഗത്തെ വലിയ വിടവിലേക്ക് ചിതലോ മറ്റേതെങ്കിലും പൈലറ്റുമാരോ വന്ന് കയറും. അതോടെ തീർന്നു സംഗതി. നല്ലൊരു കസേരയ്ക്ക് വല്ലാത്ത ഗതി വരുത്തണോ എന്ന് ചിന്തിച്ചവരാരും ഗലോട്ട്ജിയെ കുറ്റം പറയില്ല. രാജസ്ഥാനിലെത്തിയ ഖാർഗേജിയും ആ സത്യം തിരിച്ചറിഞ്ഞിരുന്നു. അതുകൊണ്ട് ഖാർഗേജി മടങ്ങിവന്ന് ആ മഹാത്യാഗത്തിന് തയ്യാറാവുകയുണ്ടായി. ജാലിയൻവാലാബാഗിലെ വെടിവയ്പ്പിന് മുന്നിൽ നെഞ്ചും വിരിച്ചു നിൽക്കാൻ ധൈര്യമുള്ളയാളാണ് ഖാർഗേജി. അതുകൊണ്ട് ഖാർഗേജിക്ക് കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആവുക എന്നൊക്കെ പറയുന്നത് മൂക്കിൽ പൊടി വലിക്കുന്നത് പോലെ നിസ്സാരമായ സംഗതിയാണ്. രാജസ്ഥാനിലെ തർക്കം തീർക്കാനാവാത്ത ഖാർഗേജിയാണ് കോൺഗ്രസിന്റെ രാജ്യത്തെ ആകെ തർക്കങ്ങൾ തീർക്കാൻ പോകുന്നതെന്ന് പറയുന്നവരുണ്ട്. അവർക്ക് ഖാർഗേജിയെ അറിയില്ല. അദ്ദേഹം ഒന്നുമില്ലെങ്കിലും ഒരു ബുദ്ധിസ്റ്റാണ്. ബുദ്ധന്റെ അഹിംസയറിയാവുന്ന ഖാർഗേജിക്കറിയാം കോൺഗ്രസിനെ എങ്ങനെ നന്നാക്കണമെന്ന്. ശശി തരൂർജിയുടെ അവസ്ഥ അല്പം പരിതാപകരമാണ്. കടലാസിലെ ആദ്യത്തെ പരസ്യം കണ്ടപ്പോൾ തന്നെ തരൂർജി അപേക്ഷ അയച്ചതായിരുന്നു എന്നാണ് ചിലരെല്ലാം പറയുന്നത്. തിവാരിജി, ശർമാജി തുടങ്ങിയ 23 ജിമാരുടെ കൂട്ടത്തിലെ ആളുകൾ പോലും തരൂർജിയെ കണ്ടിട്ട് മനസ്സിലാവുന്നില്ലെന്നാണ് പറയുന്നത്. ഖാർഗേജിയോട് ഏറ്റുമുട്ടി വീരചരമം പ്രാപിക്കുന്നതും ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിന്റെ വെടിവയ്പ്പിന് മുന്നിൽ നെഞ്ചും വിരിച്ചു നിൽക്കുന്നതും ഒരുപോലെയാണ്. രാഹുൽജിയുടെ സാന്നിധ്യത്തിൽ ചെന്നിത്തലാജി കഴിച്ച ഹാഫ് വെജും ഹാഫ് നോൺ വെജുമായ സമോസയുടെ അവസ്ഥയിലായി പോയിട്ടുണ്ട് തരൂർജിയുടെയും നിലയെന്ന് ചിന്തിക്കുന്നവരുണ്ട്. തരൂർജിയെ അവർക്കൊന്നും ശരിക്കും മനസ്സിലാവാത്തതിന്റെ കുഴപ്പമാണ്. പ്രായം നമ്മിൽ മോഹം നൽകി, മോഹം കണ്ണിൽ പ്രേമം നൽകി എന്ന പാട്ടും CPIയിലെ തർക്കവും തമ്മിൽ ബന്ധമൊന്നുമില്ല. ഏതു പ്രായക്കാർക്കും കടന്നുകൂടാൻ പറ്റിയ സംവിധാനമല്ല CPI. കാനം സഖാവിനെ പോലെ 72-73 വയസ്സ് ഒക്കെയുള്ളവർക്ക് വരാം. പട്ടാളക്കാരനായ ഇസ്മായിൽ സഖാവ് പയറുപോലെ നടന്നാലും സഖാവിന് പ്രായം 76 ആണ്. കാനം സഖാവ് പട്ടാളത്തിൽ പോയിട്ടില്ല. അതുകൊണ്ട് പയറുപോലെ നടക്കാനാവില്ല. 19 വയസ്സായാലും ഏതു ഗുസ്തിക്കാരനെയും തോൽപ്പിക്കാൻ ദിവാകരൻ സഖാവിന് പറ്റും. പക്ഷേ ഇങ്ങനെയുള്ള പട്ടാളക്കാരുടെയും ഗുസ്തിക്കാരുടെയും എണ്ണം കൂടിപ്പോയാൽ സംഗതി ഗുലുമാലാകുമെന്ന് കാനം സഖാവിനറിയാം. ഇതാണോ കാനപ്പക എന്ന് ചോദിക്കുന്നവർക്ക് കാനമെന്താണെന്നോ പകയെന്താണെന്നോ നല്ല ബോധ്യമില്ലാത്തതിന്റെ കുറവാണ്.